നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ എന്നരുളി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ജൻസിസ് ചാപ്റ്റർ 26:18. ഉൽപ്പത്തി പുസ്തകം 26 അധ്യായത്തിൻ്റെ 18 വാക്യം. തൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ കാലത്ത് കുഴിച്ചതും അബ്രഹാം മരിച്ച ശേഷം ഫെലിസ്തീയർ നികത്തിക്കളഞ്ഞതുമായ കിണറുകൾ ഇസഹാക്ക് പിന്നെയും കുഴിച്ചു. റീഡിഗിങ് ദ ഓൾഡ് വെൽസ്, പഴയ കിണറുകളുടെ പുനർകുഴിക്കൽ. വർഷാവസാന ശുശ്രൂഷയിൽ ഒരു സഭയിലെ ജനങ്ങൾ ദൈവം നടത്തിയ വിധങ്ങളെ അനുസ്മരിക്കുകയായി നന്ദി പറയുകയും ചെയ്തു. ഓരോരുത്തരും തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വേദവചനങ്ങൾ പ്രത്യാശയോടെ ഉദ്ധരിച്ച്. എന്നാൽ വൃദ്ധനായ ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത് വാക്ക് ആർക്കും മനസ്സിലായില്ല. 2 കൊരിന്ത്യർ 4:17. നൊടി നേരത്തേക്കുള്ള കഷ്ടം. അവർ പ്രസൻറ്റ് ട്രബിൾസ് ആർ സ്മോൾ ആൻഡ് വോണ്ട് ലാസ്റ്റ് ലോങ്. NLT ബൈബിളിൽ അപ്രകാരമാണ് ആ വാക്യം പറയുന്നത്. അത് കഴിഞ്ഞു പോകും. ഇറ്റ് കെയിം ടു പാസ്. അപ്പച്ചൻ വിശദീകരിച്ചു. ഏത് പ്രശ്നമായാലും രോഗത്തിൻ്റെ കഠിനതയായാലും കടഭാരമായാലും അത് നൊടി നേരത്തേക്ക് മാത്രമുള്ളതാകിയാൽ അതെന്നെ വിട്ടുപോകുമെന്ന ചിന്ത എന്നെ ധൈര്യപ്പെടുത്തി. നിത്യമായ സന്തോഷത്തിൻ്റെ വെളിച്ചത്തിൽ നൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങളെ സാരമില്ല എന്ന് കാണുവാൻ നമുക്ക് കഴിഞ്ഞാൽ ഇതും കഴിഞ്ഞു പോകുമെന്ന് ധൈര്യത്തോടെ പറഞ്ഞ് മുൻപോട്ട് സന്തോഷത്തോടെ പോകുവാൻ നമുക്ക് കഴിയും. ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ദേശത്ത് പാർക്കുക എന്ന് കഠിന വരൾച്ചയിലും ദൈവിക നിർദ്ദേശം അനുസരിച്ച ആളാണ് ഇസഹാക്ക്. ഇസഹാക്കിനെ ദൈവം അനുഗ്രഹിച്ചു. അതിനാൽ അവൻ വർദ്ധിച്ച് വർദ്ധിച്ച് മഹാധനവാനായി തീർന്നപ്പോൾ ഫെലിസ്തീയർക്ക് അവനോട് അസൂയ തോന്നി. അബ്രഹാമിൻ്റെ കാലത്തെ കിണറൊക്കെയും ഈ ഫെലിസ്തീയർ മണ്ണിട്ട് മൂടി. അന്നത്തെ കാലത്തെ ഒരു യുദ്ധതന്ത്രമാണ് കുടിവെള്ളം ഇല്ലാതാക്കുക എന്നത്. ഗരാരിൽ പാർക്കുവാനെത്തിയ ഇസഹാക്ക് തൻ്റെ പിതാവ് കുഴിച്ച കിണറുകൾ ഫെലിസ്തീയർ നികത്തിയത് കണ്ടെത്തി വീണ്ടും കുഴിച്ചു. താഴ്വരയിൽ അങ്ങനെ നീരുറവുള്ള കിണർ കുഴിച്ചത് രണ്ടും ഫെലിസ്തീയർ മണ്ണിട്ട് മൂടി. ഇസഹാക്കൊന്നിലും നിരാശപ്പെടുകയോ കോപിക്കുകയോ ചെയ്തില്ല. അപ്പച്ചൻ ചിന്തിച്ചതുപോലെ ഇറ്റ് കെയിം ടു പാസ് എന്ന ചിന്തയോടെ അടുത്തത് കുഴിച്ചു. ആരോടും വഴക്കിന് പോയില്ല. പഴയ കിണറുകളുടെ പുനർകുഴിക്കലിൽ അടുത്തത് പ്രശ്നമില്ലാതെ നടന്നു കഴിഞ്ഞപ്പോൾ യഹോവ ഇടം നൽകി. നാം ദേശത്ത് വർദ്ധിക്കുമെന്ന് പറഞ്ഞ് അവൻ അതിന് രഹോബത്ത് എന്ന് പേരിട്ടു. പ്രതികൂലങ്ങൾ കർത്താവ് തീർക്കുമ്പോൾ സമാധാനം ഉണ്ടാക്കുക മാത്രമല്ല, ഒരു വർദ്ധനവിൻ്റെ അനുഗ്രഹം തലമുറയിലേക്ക് പകരുവാനും ഇടയാകുന്നു എന്ന് ഈ സംഭവം തെളിയിക്കുന്നു. ആ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. അബ്രഹാം കുഴിച്ച കുഴികൾ നികത്തിയതുപോലെയാണ് ദൈവനിഷേധികൾ ഇന്ന് വചനത്തെ നിഷേധിക്കുന്നത്. എത്രയോ ദൈവദാസന്മാർ ആരാധന നടത്തുന്നിടം അവർ തകർക്കുന്നു. തെറ്റായ വചന പഠിപ്പിക്കലുകൾ, തെറ്റായ വ്യാഖ്യാനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ എത്തുമ്പോഴാണ് ചിന്തയും പ്രവൃത്തികളും മലിനപ്പെടുന്നത്. ഇതിൽ നിന്ന് നാം എപ്രകാരം രക്ഷപ്പെടും എന്ന് യാക്കോബ് 1:21 കാണുന്നു. ശത്രുക്കൾ നികത്തുന്ന ചില കിണറുകൾ നമുക്ക് കുഴിക്കണം. റീഡിഗിങ് എന്ന് അതിനെന്ത് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും ഇട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവീൻ എന്നാണ് വചനം പറയുന്നത്. ആത്മീയ നീരുറവയെ മലിമസമാക്കുന്ന പ്രവൃത്തികൾ ചെയ്യുന്നത് പിശാചിൻ്റെ മക്കളാണ്. പിശാചിൻ്റെ മക്കൾ ഇന്നങ്ങ് ഊടാടി നടക്കുക. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവൻ ഒരു നാളും ദാഹിക്കയില്ല എന്ന് പറഞ്ഞത് യേശു ആകയാൽ നാം ആ വെള്ളം കുടിക്കാൻ തയ്യാറാകണം. ആ വെള്ളം കുടിക്കുന്നവന് പിന്നെ ഒരിക്കലും മലീമസമായ പ്രവൃത്തികൾ ചെയ്യുവാൻ തോന്നുകയില്ല. ആത്മീയ അനുഗ്രഹം ആരിൽ ഒഴുകിയെത്തുന്നുവെന്ന് നോക്കിയിരിക്കുന്നവനാണ് പിശാച്. നാവിന് കടിഞ്ഞാണിടാതെ താൻ ഭക്തനെന്ന് നിരൂപിച്ച് സംസാരിക്കുന്നവരെ നാം സൂക്ഷിക്കേണ്ടതാണ്. ഇവിടെയാണ് ശത്രുവിൻ്റെ പ്രവൃത്തിയാൽ മൂടപ്പെട്ട കുഴികൾ വീണ്ടും കുഴിക്കേണ്ടത്. ഇസഹാക്കിനോടുള്ള അസൂയ മൂലമാണ് അദ്ദേഹത്തെ ഉപദ്രവിക്കുവാൻ ശത്രുക്കൾ തയ്യാറായത്. ഒരു സമയത്തിനപ്പുറം ശത്രു പ്രവർത്തിക്കയില്ല. ദൈവത്തിൻ്റെ മക്കളെ തൊടാൻ ദൈവം അനുവദിക്കത്തില്ല എന്ന് മനസ്സിലാക്കിയ ഇസഹാക്ക് ശാന്തമായി പ്രവർത്തിച്ചു. നമുക്കും ഈ പ്രതികൂലങ്ങൾ ശാന്തമായി പ്രവർത്തിക്കാൻ കഴിയുകയില്ലേ? പകരത്തിന് പകരം ചെയ്യാതെ. തെസ്സലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമരായിരുന്നു ബെരോവക്കാർ എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയാനുള്ള കാരണം അപ്പോസ്തല പ്രവൃത്തി 17:10 കാണാം. കേട്ടത് വിശ്വസിച്ച് പോവുകയല്ല അവർ ചെയ്തത്. അവർ ദിനം പ്രതി തിരുവെഴുത്തുകളെ പരിശോധിച്ചു പോന്നു. അതാണ് പ്രിയരെ നമ്മെക്കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത്. വചനത്തിൻ്റെ ആഴത്തിലേക്കെത്തി വചനം കണ്ടെത്തി ഭക്ഷിക്കുമ്പോഴാണ് നമുക്കിടം കണ്ടെത്തുവാൻ കഴിയുന്നത്. അല്ലാതെ വചനം കേട്ടേച്ച് വെറുതെ അങ്ങ് പോവല്ല. ദൈവം ആഗ്രഹിക്കുന്ന എന്താ? വചനത്തിൻ്റെ ആഴത്തിലേക്കെത്തി വചനം കണ്ടെത്തി ഭക്ഷിക്കുക. ഡിഗ്ഗിങ് ദ ഓൾഡ് വെസൽസ് മീൻസ് അർപ്പണബോധത്തോടെ സ്ഥിരോത്സാഹത്തോടെ ദൈവവചനം പഠിക്കുക എന്നാണ്. പഠിക്കും തോറും വചനം നൽകുന്ന ഹൃദയ സന്തോഷം, എൻ്റെ അനുഭവത്തിൽ പറഞ്ഞാൽ ഞാൻ അനുഭവിച്ചുകൊണ്ടേയിരിക്കുക. ഈ പ്രായം വരെ ആരും പറഞ്ഞു കേൾക്കാത്ത അർത്ഥങ്ങൾ പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിക്കുന്നു. വചനം പഠിക്കുന്നത് നമ്മുടെ തലച്ചോറിനെ ശക്തിയുള്ളതാക്കുന്നു. വചനം ചുമ്മാതെ നേർച്ചയ്ക്ക് വായിച്ച് തീർക്കുകയല്ല, വചനം പഠിക്കണം. പഠിക്കുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തെ സന്തോഷിക്കും, നമ്മുടെ തലച്ചോറിനെ ശക്തിയുള്ളതാക്കും, അസ്ഥികളെ ബലപ്പെടുത്തും. അതേ പ്രിയപ്പെട്ടവരെ, ദൈവവചനം സർവരോഗ സംഹാരിയും വഴികാട്ടിയുമാണ്. ഗൂഗിൾ മാപ്പ് നോക്കുന്നതിനേക്കാൾ കൃത്യതയോടെ നമ്മുടെ വഴികാട്ടി നമ്മെ നയിക്കും. ശബ്ദം കേൾക്കുവാനും അനുസരിപ്പാനും മനസ്സ് മാത്രം മതി. ആവർത്തന വിരസത പറയാതെ അറിയാവുന്ന ഭാഗമാണെന്ന് ചിന്ത ഉപേക്ഷിച്ച് നിർത്തി പ്രാർത്ഥനയോടെ വായിക്കുക. പരിശുദ്ധാത്മാവ് പൊരുൾ മനസ്സിലാക്കിത്തരും. റീഡിഗിങ് അപ്പോൾ നടക്കും. പല മാധ്യമങ്ങളിൽ കൂടി കേൾക്കുകയും കാണുകയും ചെയ്യുന്ന വാർത്തകൾ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വരുമ്പോൾ വിശ്വാസമാകുന്ന കിണർ മൂടുന്നു. അപ്പോൾ വിശ്വാസമാകുന്ന കിണർ എങ്ങനെയാണ് മൂടുന്നത്? പ്രതികൂലം നമ്മുടെ മനസ്സിൽ വരുമ്പോൾ നാം പ്രതികൂലത്തെ മാത്രം നോക്കിയിരുന്നാൽ വിശ്വാസമാകുന്ന കിണർ മൂടിപ്പോവും. എൻ്റെ ജീവിതത്തിലെ ഒരു സംഭവം ഞാൻ പറയട്ടെ. കൂരിരുൾ താഴ്വരയിൽ നീ എന്നോട് കൂടെയുണ്ട്, നിൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു, വെളിച്ചമായി നീ കൂടെയുണ്ട്. നമ്മൾ സങ്കീർത്തനം 23 കാണാ പറയും. കൂടെയുണ്ടെന്ന് ഞാൻ അറിഞ്ഞൊരു സംഭവം ഉണ്ടായി. ഒരു വീഴ്ച ചെറിയതായിരുന്നു, പക്ഷേ ആ വീഴ്ച വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. എൻ്റെ തലച്ചോറിന് കേട് സംഭവിക്കാതെ എന്നെ കരുതിയ ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പോൾ ഞാൻ നടക്കുവാൻ തുടങ്ങി. 50 ദിവസം ഒരേ കിടപ്പ് കിടന്നു. നിരാശ കടന്നു വന്നു. അതെൻ്റെ വിശ്വാസമാകുന്ന കിണറിനെ മൂടാൻ ശ്രമിച്ചു കേട്ടോ. പക്ഷേ റീഡിഗിങ് ചെയ്ത് ഞാൻ വചനത്തിൽ കൂടി ഞാൻ ധൈര്യപ്പെട്ടപ്പോൾ എനിക്ക് ധൈര്യം കിട്ടി. അപ്പോൾ ഞാൻ രഹോബത്ത് എന്ന് പറഞ്ഞു. എൻ്റെ ദൈവം എനിക്കിടം നൽകി. ഇന്ന് ഞാൻ റെക്കോർഡ് ചെയ്യുന്നെങ്കിൽ അതെൻ്റെ ദൈവം തന്ന ശക്തി മാത്രമാണ്. പ്രിയ സഹോദരന്മാരെ, ശിഷ്യന്മാർ പ്രാർത്ഥിച്ചതുപോലെ വിശ്വാസം വർദ്ധിച്ചു വരുവാൻ നമുക്കും പ്രാർത്ഥിക്കാം. വിശ്വാസം ആത്മരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാകിയാൽ അവിശ്വാസത്തിൻ്റെ ഘടകങ്ങളെ ഉപേക്ഷിക്കുക, പഴയ ചിന്തകളെ ഒഴിവാക്കി പുതുജലം പാനം ചെയ്യുവാൻ വചനത്തിലൂടെ യാത്ര ചെയ്യുക. റീഡിഗിങ്ങിനുള്ള ശക്തിയും ഉത്സാഹവും നമുക്ക് ലഭിക്കും. കടന്നു പോകുന്ന ഒരു വഴിപോക്കനെ പോലെ വേദപുസ്തകം നമുക്ക് അനുഭവപ്പെട്ടാൽ പോരാ, അനുദിനം നാം അതിനെ സ്നേഹിക്കുകയും വായിക്കുകയും ചെയ്യണം. അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവമേ, വചനം ഒരു വഴിപോക്കനെ പോലെ വായിച്ചു തീർക്കാതെ ആത്മാർത്ഥമായി വായിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. അനുദിനോ അതിനെ ധ്യാനിപ്പാനും സ്നേഹിപ്പാനും വായിക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുവാനുള്ള കഴിവും ഞങ്ങൾക്ക് തരണമേ. ദൈവവചനം ഞങ്ങളുടെ ഒരു നല്ല വഴികാട്ടിയാകണമേ. ജീവിതത്തിലെ പ്രതികൂലങ്ങൾ, പ്രത്യേകിച്ച് ഇന്നത്തെ ലോകത്തിൽ നിരാശയും പ്രശ്നങ്ങളും ചതിവും വഞ്ചനയും മാത്രമുള്ള ലോകത്തിൽ വിശ്വാസമാകുന്ന കിണർ ശത്രു മൂടാൻ ശ്രമിക്കുമ്പോൾ അത് കണ്ട് ശത്രുവിനോട് വഴക്കിടാൻ പോകുമല്ല, ഇസഹാക്കിനെ പോലെ അടുത്ത കിണർ കുഴിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. അബ്രഹാം കുഴിച്ച കുഴികളെല്ലാം ഇസഹാക്ക് ശത്രു മൂടിയത് ഇസഹാക്ക് വീണ്ടും കുഴിച്ചെന്ന് പറഞ്ഞ പോലെ ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ കിണറിനെ ശത്രു മൂടിയെങ്കിൽ ഞങ്ങളതിനെ വീണ്ടും കുഴിക്കുവാനും ഒരു രഹോബത്ത് എന്ന് പറയുവാനുമുള്ള ധൈര്യം ഞങ്ങൾക്ക് അവിടുന്ന് തരണമേ. പരിശുദ്ധാത്മാവേ, അങ്ങ് ഞങ്ങളുടെ വഴികാട്ടിയായിക്കൂടെ ഇരിക്കണമേ. രഹോബത്ത് എന്ന് പറയുവാൻ ഞങ്ങൾക്ക് ധൈര്യം തരുന്ന പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇക്കേൾക്കുന്ന കുഞ്ഞുങ്ങളെയെല്ലാം താഴ്ത്തിയേൽപ്പിക്കട്ടെ, അനുഗ്രഹിക്കണേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ബൈബിൾ സ്റ്റഡി .com.in വേണ്ടി ഈ ചിന്ത തയ്യാറാക്കിയത് ശാന്തമ്മ വർഗീസ്. താങ്ക് യു ഓൾ.
പുതിയ സംവിധാനമാണ്.